Krishna Hare Hare, Hare Rama Hare Rama, Rama Rama Hare Hare, Hare Krishna 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 Hare Hare, Hare Rama Hare Rama, Rama Rama Hare. Jaya Radha Madhava Radha Madhava Radhe, Jaya Radha Madhava Radha Madhava, Jaya Jagannatha Jaya Jagannatha, Bala Deva Jaya Subhadra Mayi, Jaya Jagannatha Jaya Jagannatha, Jaya Bala Deva Jaya, Jaya Narasimha Dev, Jaya Narasimha Dev, Narasimha Deva, Jaya Narasimha Dev, Jaya Narasimha Dev, Jaya Narasimha Dev, Jaya Narasimha Deva, Jaya Jaya Gauranitai, Jaya Gauranitai, Gauranitai, Jaya Gauranitai, Jaya Gauranitai, Jaya Gauranitai, Jaya Gauranitai, Jaya 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 Prabhupada, 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 Jaya Jaya Prabhupada, Jaya Jaya Prabhupada, 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 Jaya 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 Gurudev, 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 Jaya Jaya Gurudev, Jaya Jaya Gurudev, 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 Nanitai Gaura Hari Bol, Hari Bol, Hari Bol, Nanitai Gaura Hari Bol, Nanitai Gaura Bol, Hari Bol, Hari Bol.
जय श्री श्री राधा माधव की जय, जगन्नाथ बलदेव सुभद्रा महारानी की जय, नरसिंहदेव भगवान की जय, गौरताई की जय, प्रभुपाद की जय, गौर प्रेमानंदी हरि हरि बोल। ऑल ग्लोरियस असेंबल डिवोटीज हरे कृष्ण, ऑल ग्लोरियस असेंबल डिवोटीज हरे कृष्ण, ऑल ग्लोरियस असेंबल डिवोटीज हरे कृष्ण, ऑल ग्लोरियस श्री गुरुवान गौरंग अवग्रस्त प्रभुपाद की जय।
ॐ नमो भगवते वासुदेवाय, ॐ नमो भगवते वासुदेवाय, ॐ नमो भगवते वासुदेवाय, नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयामुदीरये, नष्टप्रायेषु भद्रेषु నిత్యం భాగవత సేవయా. భగవదీరుత్తమ శ్లోకే భక్తి భవతి నైష్టికీ, మూగం కరోతి వాజాలం, పంగుం లంఘయతే గిరిం. యత్కృపాతమహం వందే శ్రీగురుం దీనతారిణం. యత్కృపాతమహం వందే శ్రీచైతన్యమీశ్వరం. యత్కృపాతమహం వందే పరమానందమాధవం.
ഹരേ കൃഷ്ണ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിന്റെ തുടർച്ചയായി തന്നെ എടുക്കാം. നല്ലൊരു ശ്ലോകം വായിക്കാം. ആ ശ്ലോകം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച ശ്ലോകം തന്നെ വായിക്കാം. അധ്യായം 4 35 ശ്ലോകം.
യജ്ഞാതോ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യ ശേഷേണ ദൃക്ഷ്യസ്യാത്മന്യധോമയി യജ്ഞാതോ ന പുനർമോഹ ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യ ശേഷേണ ദൃക്ഷ്യസ്യാത്മന്യധോമയി യജ്ഞാതോ ന പുനർമോഹ ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യ ശേഷേണ ദൃക്ഷ്യസ്യാത്മന്യധോമയി. യജ്ഞാതോ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാനി ശേഷേണ ദൃക്ഷ്യസ്യാത്മന്യധോമയി. യജ്ഞാതോ ന പുനർമോഹ ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാനി ശേഷേണ ദൃക്ഷ്യസ്യാത്മന്യധോമയി. പുനർമോഹം പാണ്ഡവ യേന ഭൂതാനി ശേഷേണ ദൃക്ഷ്യസ്യാത്മന്യധോമയി.
ഹരേ കൃഷ്ണ. വിവർത്തനം: ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും മായയ്ക്ക് അധീനനാവുകയില്ല. സർവജീവികളും പരമപുരുഷന്റെ അംശങ്ങളെന്നും അവ എന്റേതാണെന്ന് നിനക്ക് സ്പഷ്ടമാകും.
നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ നമാചാര്യപദായ നായ കൃപാപ്രദായിനേ ഗൗരകഥാമതായ നഗരഗ്രാമതാരനെ നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। श्री गुरु परमानंद प्रेमानंद फल प्रद प्रजनंद प्रदानंद सेवया माम नियोजया। हरे कृष्ण प्रथम कഴിഞ്ഞ ക്ലാസ്സിലെ ഈ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആ ശ്ലോകത്തിൽ തന്നെ തുടർച്ചയാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്നിട്ട് നമ്മൾ ജ്ഞാനം നേടുകയാണെങ്കിൽ നമ്മളെല്ലാവരും മായയിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ്. മായയ്ക്ക് ഒരിക്കലും അധീനരാകുകയില്ല എന്നാണ് ശ്ലോകം പറയുന്നത്. അപ്പോൾ ശരിക്കും ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്നിട്ട് നമ്മൾ ജ്ഞാനം നേടുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മായയ്ക്ക് അധീനരാകുകയില്ല. ഈ മായയ്ക്ക് അധീനരാകുന്ന ആളുകളെയാണ് നമ്മൾ പറഞ്ഞത്. എന്താണെന്ന് പറഞ്ഞത്? ബദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു ഈ ആത്മാക്കളെ, അതായത് ഭഗവാൻ ഇതിൽ പറയുന്നുണ്ട് എല്ലാ സർവ്വജീവികളും എന്റെ അംശമാണ്, മമൈവാംശ ജീവലോക ജീവഭൂത സനാതന. ഇവിടെയും അതുപോലെ തന്നെ ഒരു ശ്ലോകം പറയുന്നുണ്ട് സർവ്വജീവജാലങ്ങളും എന്റെ അംശങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് ജീവാത്മാവിന്റെ അവസ്ഥാ ഭേദങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം ജീവാത്മാക്കളുടെ മൂന്ന് അവസ്ഥാ ഭേദങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ട? അപ്പോഴാരും നോട്ട് എഴുതാറില്ല. ബദ്ധാത്മാവ്, മുക്താത്മാവ്, നിത്യ മുക്താത്മാവ്, ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ആത്മാക്കളാണ് നമ്മുടെ ആത്മാവിന്റെ അവസ്ഥാ ഭേദമാണ്. അപ്പോൾ ബദ്ധാത്മാക്കളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടെ നമുക്ക് ഓർക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന് നമ്മൾ നിത്യമുക്താത്മാക്കളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ബദ്ധാത്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ അല്ലെ, നമ്മൾ ഈ പല രീതിയിൽ നമ്മൾ ബന്ധനായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്, അതാണ് ബദ്ധാത്മാക്കൾ എന്ന് പറയുന്നത്. ഈ ബദ്ധാത്മാക്കൾ തന്നെ നിത്യബദ്ധാത്മാക്കളുണ്ട്, ബദ്ധാത്മാവിൽ നിന്നിട്ട് മുക്താവസ്ഥയിലേക്ക് പോകുന്നതുമുണ്ട്, അതിൽ തന്നെ വീണ്ടും വകഭേദങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏതവസ്ഥയിലാണ്? നിത്യബദ്ധാത്മാക്കളല്ല ഇവിടെ ഇരിക്കുന്നവരെ, നിത്യബദ്ധാത്മാക്കളല്ല. കാര്യം എന്തിനാഗ്രഹിക്കുന്നവരാണ്? അവരെല്ലാവരും ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടും ഭഗവത് പാദങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഒരു കിണറ്റിനകത്ത് കുറെ ആളുകൾ വീഴ്ന്നുപോയി, ആ വീഴ്ന്നുപോയെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു കയർ കൊണ്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചു പേര് ആ കയറിൽ പിടിച്ചിട്ട് രക്ഷപ്പെടാനുള്ള ഉപാധി തേടും. ചില ആളുകൾ ഇതിൽ കടന്നാൽ മതി, കിണറ്റിനകത്ത് കടന്നാൽ മതി, ഇത് എന്നെ സുഖം എന്ന് വിചാരിക്കും. അപ്പോൾ ആ കയറിൽ പിടിക്കാതെ ഇതിനകത്ത് കിടക്കുന്നത് എന്നെ സുഖമെന്ന് വിചാരിക്കുന്ന ആൾക്കാരെയാണ് നിത്യബദ്ധാത്മാക്കൾ എന്ന് പറയുന്നത്. അതായത് ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമോ ഈശ്വര ആരാധന ചെയ്യുന്നതിലേക്കോ അതിലൊന്നും ഒരു താല്പര്യമില്ലാതെ ഈ ലോകം തന്നെ സുഖമെന്ന് വിചാരിച്ച് നടക്കുന്ന നിത്യബദ്ധാത്മകൾ, അതായത് മൃഗങ്ങളെയും മറ്റ് പക്ഷികളെ പോലെയും അല്ലെങ്കിൽ ഈ മരങ്ങളെ പോലെയും ഒക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക്, അവർക്ക് ആർക്കും ഈ രക്ഷപ്പെടണമെന്നുള്ള ഒരു മാർഗം അറിയില്ല. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് ദുർലഭോ മനുഷ്യ ദേഹോ ദേഹിനം ക്ഷണപങ്കുരം തത്രാപി ദുർലഭം മന്യ വൈകുണ്ഠ പ്രിയ ദർശനം. അല്ലെ, മനുഷ്യജന്മം എന്ന് പറയുന്നത് ദുർലഭമാണ്. ആ ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മത്തിൽ മോക്ഷപ്രാപ്തിയിലേക്ക് ശ്രമിക്കുന്നത് അതും വളരെ ദുർലഭമാണ്. മനുഷ്യനായിരിക്കുന്ന ഒരാൾ മോക്ഷത്തിലേക്ക് പോകുന്നതും വളരെ ദുർലഭമാണ്. ആ മോക്ഷപ്രാപ്തിയിൽ അടങ്ങിക്കഴിഞ്ഞാൽ വൈകുണ്ഠ പ്രിയ ദർശനം, ഭഗവാനെ ദർശിക്കുന്നതും അതിനെക്കാട്ടിയും ദുർലഭമാണ്. അപ്പോൾ ഇതിൽ നിന്നും യാതൊരു ചിന്തയും ഇല്ലാതെ മോക്ഷം പ്രാപിക്കണമെന്ന, ഭഗവത്ധാമത്തിലേക്ക് പോകണമെന്ന ഒരു വിചാരവും ഇല്ലാതെ നിത്യമായിട്ട് ഈ ലോകത്തിൽ തന്നെ വസിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ നിത്യബദ്ധാത്മാക്കൾ എന്ന് പറയും. അതായത് കുറച്ചാൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ കിണറ്റിനകത്ത് വീഴ്ന്നുപോയ ആൾക്കാരിൽ കുറച്ചുപേരുടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗം തരും. അപ്പോൾ അതിൽ പെടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. നമ്മളെന്താണ്? ആ രക്ഷപ്പെടാനുള്ള കയറിൽ പിടിച്ചിരിക്കുകയാണ്, അതായത് ധർമ്മത്തിൽ പിടിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ നാമത്തിലും ഭഗവാന്റെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നു. ഇപ്പോഴും പക്ഷെ നമ്മൾ പുറത്തു വന്നിട്ടില്ല, അതിനാൽ നമ്മൾ ബദ്ധാത്മാക്കൾ തന്നെയാണ്. അപ്പോഴേ ഈ ബദ്ധാത്മാക്കളായി നമ്മൾ പല രീതിയിൽ പല ജന്മങ്ങളും എടുക്കുന്നു. എത്ര ജന്മമെന്നൊന്നും ഒരു കണക്കുമില്ല. എത്രയോ എത്രയോ അനേകമായിരം ജന്മങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജന്മം എടുത്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യും? പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പ്രവർത്തിക്കുന്ന നമുക്ക് എന്ത് കിട്ടും? അതിന് ഫലം കിട്ടും. ഓഫീസിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കഴിഞ്ഞാൽ നല്ല പ്രവൃത്തി ചിലപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഉയർന്ന ആ ബോസിന്റെ നിന്നിട്ട് നമുക്ക് നല്ലതായിട്ടുള്ള അഭിപ്രായം കിട്ടും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് വിഷമമുണ്ട് അല്ലെ? തെറ്റായി കഴിഞ്ഞാൽ അയാൾ നമ്മൾ ഷൗട്ട് ചെയ്യും, അപ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷവും, ദോഷമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വിഷമമുണ്ടാവും. അതുപോലെ തന്നെ എന്ത് പ്രവൃത്തികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അതിന് നല്ല ഫലങ്ങളുമുണ്ട്, മോശമായ ഫലങ്ങളുണ്ട്. അത് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഈ ഫലങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ കൂടിക്കൂടി വരും. ആ എത്രയോ ജന്മങ്ങളായിട്ട് ചെയ്യുന്ന ഫലങ്ങൾ കൂടിക്കൂടി വരുന്നത് കാരണം നമുക്ക് ആ ഫലങ്ങൾ എപ്പോൾ എങ്ങനെ ഏത് അവസരത്തിൽ ഏത് രൂപത്തിൽ അവതരിക്കണം എന്ന് നിശ്ചയിക്കുന്നതിന് ആണ് ഒരു കാര്യമുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഏതാണ് നിശ്ചയിക്കുന്നത്? കർമ്മമാണ്, അല്ല കാലം. ആ കാലത്തിലാണ് നമ്മൾ ചെയ്യുന്ന ഫലം നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. കർമ്മമാണ് നമുക്ക് കാരണം ഉണ്ടാക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ഫലമുണ്ടാകും. ആ ഫലം എപ്പോൾ അനുഭവിക്കണം, ഏത് സമയത്തിൽ നമ്മൾ അനുഭവിക്കാൻ യോഗ്യരാണ്, അല്ലെങ്കിൽ ഏത് ജന്മത്തിലാണ് അനുഭവിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രൂപത്തിൽ അനുഭവിക്കണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, ഒരു വീട്ടിലെ ഈ മത്സ്യമാംസങ്ങൾ കഴിക്കുന്ന ഒരു വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ വന്നു കഴിഞ്ഞാൽ ആ അതിഥേയൻ ചിലപ്പോൾ എന്ത് ചെയ്യും? ആടിനെ വെട്ടി അയാൾക്ക് കൊടുക്കും, അതിന്റെ മാംസം കൊടുക്കും. അപ്പോൾ ആ ആടനുഭവിച്ച വേദനയും ആ ആട്ടിന്റെ, ആടിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 5 വയസ്സ് ആണ് ആടിന് ഉണ്ടെങ്കിൽ അതിൽ 3-ാമത്തെ വർഷം നമ്മൾ അതിനെ കൊന്നുവെങ്കിൽ ബാക്കി 2 വർഷം ആടിന് എന്ത് ചെയ്യണം? ആടിന്റേതായിട്ട് കർമ്മം അതിന് അനുഭവിക്കാൻ പറ്റില്ല, ആ ശരീരത്തിൽ ഇത് അനുഭവിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് ഇയാളെന്ത് ചെയ്ത്? വെട്ടി തന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഭക്ഷണമായിട്ട് കൊടുത്തു. അപ്പൊ ഈ 2 വർഷത്തെ ആ ആട്ടിന്റെ കർമ്മം ഇയാൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ഒരാട്ടിന്റെ ജന്മം എടുക്കേണ്ടതായിട്ട് വരും. എപ്പോഴെങ്കിലും എടുത്തെങ്കിൽ മാത്രമേ അതിന്റെ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റും. ഇങ്ങനെയാണ് കർമ്മങ്ങളുടെ പ്രവർത്തനം. അപ്പോൾ നമ്മൾ ജനിക്കുന്ന നമ്മൾ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കും. ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഫലങ്ങളുണ്ടാകും. നല്ലതും ആകാം, പുണ്യവുമാകാം, പാപവുമാകാം. ആ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട്, ഈ പാപപുണ്യ ഫലങ്ങൾ അനുഭവിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ജന്മങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വീണ്ടും ജന്മം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കർമ്മം ചെയ്യും, അല്ലെ പ്രവൃത്തി ചെയ്യും. പ്രവൃത്തി ചെയ്യുമ്പോൾ വീണ്ടും ഫലമുണ്ടാകും, വീണ്ടും ഫലമുണ്ടാകും, വീണ്ടും. ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 2-3 വഴികൾ നമ്മൾ വേദങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് ജഡഭരത മഹാരാജാവിനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ജഡഭരതനെ പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള പിതാവുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരെന്താ? ഒരു സിദ്ധാന്ത ജൈന മതത്തിന്റെ ഒക്കെ ഉപജ്ഞാതാവ് മഹാവീരനല്ലേ, സോറി ജൈനമതല്ല, ഭരതമഹാരാജാവിന്റെ പിതാവിന് പറ്റ, ഋഷഭദേവനെ പോലെ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഭക്തിമാർഗം പ്രവർത്തിക്കണം. ജഡഭരതനെ പോലെ എന്താണ്? തന്റെ കർമ്മ, അദ്ദേഹത്തിന് നല്ല ബോധമുണ്ട്, എന്താണ് ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് പല കർമ്മങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ ഭരത മഹാരാജാവായിരുന്നു, പിന്നെ മാനായി, ഇപ്പോൾ ജഡഭരതനായി, ഇനി ഒരിക്കലും ഒരു കർമ്മബന്ധനത്തിൽ ഞാൻ ഏർപ്പെടരുത് എന്നുള്ള രീതിയിൽ വരുന്ന തന്റെ പ്രാരാബ്ധ കർമ്മങ്ങൾ മുഴുവനും എന്ത് ചെയ്യുക? അനുഭവിച്ചു തീർക്കുക. രണ്ട്, ഋഷഭദേവനെ പോലെ സ്വശരീരത്തിന് എന്ത് ചെയ്യുക? പീഡനം ചെയ്യുക. ഋഷഭദേവന്റെ അവസാനത്തെ കാര്യങ്ങളെല്ലാം ഭാഗവത്തിൽ വളരെ വിശദീകരിക്കുന്നത്. അതുപോലെ വെറും ഉണങ്ങിയ ഇല മാത്രം കഴിക്കുക, പാറക്കഷ്ണങ്ങൾ തന്നെ വായിക്കാകത്തിട്ടിട്ട് ഒന്നുപോലും ഇറക്കാതെ ആ രീതിയിൽ ജീവിക്കുക, വളരെയധികം ശാരീരിക പീഡനം കൊടുത്ത് തന്റെ ഭാവ കർമ്മങ്ങളെല്ലാം എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക. 3-ാമത്തതാണ് ഭക്ത്യുത ഭഗവത് സേവനം. ആ ഭക്ത്യുത ഭഗവത് സേവനമാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത്. പൂർണ്ണമായിട്ടും യത് കരോഷി യത് അശ്നാസി യജ് ഹോഷി, എന്ത് നമ്മൾ പ്രവൃത്തി ചെയ്താലും എന്ത് തപശ്ചര്യങ്ങൾ അനുഷ്ഠിച്ചാലും എല്ലാം ഭഗവാനായി അർപ്പിച്ച് എന്ത് ചെയ്യുക? ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ എന്തായിത്തീരുന്നത്? മുക്താത്മാക്കൾ, പൂർണ്ണമായിട്ട് ഭഗവാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കർമ്മത്തിനും എന്തുണ്ടാവില്ല? ഫലം ഉണ്ടാകില്ല. ഫലം എല്ലാം എന്ത് ചെയ്തു? എന്ത് ചെയ്തു പോകും? എല്ലാം നശിച്ച് അങ്ങ് പോകും. അപ്പോൾ ഫലമില്ലാതായി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ജനിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടോ? ഫലമില്ലെങ്കിൽ ജനിക്കേണ്ടതായിട്ട് ഒരു ആവശ്യമില്ല. ഈ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ ഫലമില്ലെങ്കിൽ, നമ്മുടെ ചെയ്യുന്ന കർമ്മത്തിന് നല്ലതും അല്ലെങ്കിൽ മോശമായതും ഇല്ല എങ്കിൽ, ഫലമില്ലെങ്കിൽ നമുക്ക് ജനിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവുമില്ല. അപ്പോൾ ജനനമില്ലാത്ത ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതാണ് മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത്. ഫലമില്ലെങ്കിൽ, ഫലം അനുഭവിക്കാൻ നമ്മൾ യോഗ്യരല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫലത്തിനും നമ്മൾ അർഹരല്ലെങ്കിൽ നമ്മൾ എന്താണ്? ഈ ഫലം അനുഭവിക്കേണ്ടതായിട്ടല്ലാത്ത ജനനത്തിനും അല്ലെങ്കിൽ വീണ്ടും മരണത്തിനും ഇടയല്ലാത്ത ഒരു ലോകത്തിൽ, ഈ കർമ്മഫലം അനുഭവിക്കാത്ത ഒരു ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ ജീവിക്കേണ്ടതായിട്ട്. അതാണ് ബ്രഹ്മലോകം, അല്ലെങ്കിൽ സോറി ബ്രഹ്മലോകമല്ല, ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്നത് ആ സ്ഥലത്ത്. എന്നാൽ ഈ വ്യക്തി, ഈ ആത്മാവ് എപ്പോഴാണോ ഭഗവാനോട് വളരെ പ്രേമം ജനിക്കുന്ന സമയത്ത്, ഈ ലോക ഭൗതിക ലോകത്തിൽ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ഒന്നും ഇല്ലാതായി തീരുകയും ഫലമില്ലാതായി തീരുന്ന അവസ്ഥയിൽ ആ ജീവാത്മാവ് എവിടെ ചെന്ന് ചേരും? ഭഗവത് പാദങ്ങളിൽ എത്തിച്ചേരും. അതിനെ നിത്യമുക്താത്മാക്കൾ എന്ന് പറയും. ബദ്ധാത്മാവ് എന്തായി മാറി? അവസാനം മുക്താത്മാവായി മാറി. അവസാനം ആ മുക്താത്മാവ് നിത്യമുക്താത്മാവായി മാറി. ഈ നിത്യമുക്താത്മാവായി മാറിക്കഴിഞ്ഞ ജീവാത്മാവിന് ഒരിക്കലും പിന്നെ ഒരു ബദ്ധ ജീവാത്മാവായിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറുകയില്ല. ആ നിത്യമുക്താത്മാവ് എപ്പോഴും ഭഗവത് ധാമത്തിൽ ഭഗവാനുമായിട്ട് വസിച്ചും ഭഗവത് ആനന്ദത്തിൽ, അവിടെ എന്താണ്, വിശപ്പോ ദാഹവുമില്ല, ജനന മരണ ക്ലേശങ്ങളില്ല, എപ്പോഴും നിത്യമായിട്ടുള്ള ആനന്ദ സ്വരൂപമായിട്ടുള്ള ഭഗവാനുമായിട്ട് നിത്യാനന്ദത്തിൽ ഇങ്ങനെ കഴിയും. ആ നിത്യമുക്താത്മാവായി കഴിഞ്ഞാൽ എപ്പോഴും ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് ഈ നിത്യമുക്താത്മാവ് പല രീതിയിലുള്ള ശരീരങ്ങൾ സ്വീകരിക്കും. അവർക്ക് ചിലപ്പോൾ അവർക്ക് ഗോപന്മാരാകാം, ചിലപ്പോൾ ആ ഗോപൻ തന്നെ ചിലപ്പോൾ ഗോപികയായി മാറാം, അവർക്ക് മഞ്ജരിയായി മാറാം, ഭഗവാന്റെ ഭഗവാന്റെ കഴുത്തിൽ അണിയുന്ന മാലയായിട്ട് മാറാം, ഭഗവാന്റെ വളകളായി മാറാം, ഭഗവാന്റെ ആഭരണങ്ങളായി മാറാം, ഭഗവാൻ നടന്നു പോകുമ്പോൾ ഭഗവാന്റെ പാദങ്ങൾ പതിയുന്ന സ്ഥലത്തിലെ ധൂളികളായി മാറാം. കാര്യം ആധ്യാത്മിക ലോകത്തിന്റെ ഒരു പ്രത്യേകത, അവിടെ ഒരിക്കലും അചേതനമായിട്ടുള്ള ഒന്നില്ല, സർവ്വതും ചേതനമാണ്. ഭഗവാന്റെ മെത്ത, നമ്മൾക്ക് മെത്ത എന്ന് വെച്ചുകഴിഞ്ഞാൽ അചേതനമാണ്, ഭഗവാന്റെ മെത്ത എന്ന് വെച്ചുകഴിഞ്ഞാൽ അചേതനമല്ല, അത് ചേതനമാണ്. അത് ആരായി മാറും? ഭഗവാന് മെത്ത ഉടനെ അനന്തനായി മാറും. ഭഗവാന്റെ ചെരുപ്പ് പാദുതകം, അത് അനന്തനായി മാറും. ചിലപ്പോൾ ഭഗവാനെ ഇങ്ങനെ കൊട പിടിക്കുന്നത്, അത് അനന്തനായി മാറും. ആധ്യാത്മിക ലോകത്തിലെല്ലാം എന്തായി മാറും? ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി. കാര്യം അങ്ങനെയായി മാറുമ്പോൾ അവർക്ക് വളരെയധികം ആനന്ദമാണ്. അപ്പോൾ നിത്യമുക്താത്മാവിന്റെ പ്രത്യേകത അതാണ്, എപ്പോഴും ഭഗവാനെ സേവ ചെയ്ത് ഭഗവാനെ ആനന്ദിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരിക്കും അവർക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. അതാണ് നിത്യമുക്താത്മാവ്, എപ്പോഴും ആനന്ദമാണ്. കാര്യം തണുത്തിരിക്കുന്ന നമ്മൾ ചൂടിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സുഖം കിട്ടും അല്ലെ? ചൂടിന്റെ അപ്പോൾ നമുക്ക് തണുത്ത് കുറച്ചിരിക്കുന്ന ഒരുവൻ ചൂടുള്ള സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ചൂട് കിട്ടും. അതുപോലെ ജീവാത്മാവ് എപ്പോഴും ആനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനുമായിട്ട് എപ്പോഴും ചേർന്നിരിക്കുമ്പോൾ ഈ ജീവാത്മാവ് എപ്പോഴും എന്ത് ചെയ്യും? ആനന്ദം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് നിത്യമുക്താത്മാവത്തിന്റെ അവസ്ഥ. നിത്യമുക്താത്മാക്കൾ ധാരാളമുണ്ട്. ആ നിത്യമുക്താത്മാക്കൾക്ക് തന്നെ അവർക്ക് ഇപ്പൊ ഭഗവാൻ ഈ ലോകത്തിൽ അവതരിക്കുമ്പോൾ ഈ നിത്യമുക്താത്മാക്കളും എന്ത് ചെയ്യും? ഭഗവാന്റെ കൂടെ അവതരിക്കും. അപ്പോൾ ഇപ്പോൾ ഭഗവാനും കൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാദേവി ഭൂലോകത്തിൽ അവതരിക്കുമ്പോൾ ആ രാധാദേവിയുടെ സഖികളായിട്ട് 68 കോടി ഗോപികമാരാണ് എന്ത് ചെയ്തത് ആ സമയത്ത് അവതരിച്ചത്. അവർ പല രീതിയിൽ, ചിലപ്പോൾ പശുവായിട്ട് മാറും, ചില വൃന്ദാവനത്തിലെ വൃക്ഷങ്ങളായിട്ട് മാറും, അല്ലെങ്കിൽ കാളയായിട്ട് മാറും, കുരങ്ങന്മാരായിട്ട് മാറും. പക്ഷെ ഇതേ സമയത്ത് തന്നെ ഗോലോകത്തും അവർക്കെന്താണ്? അതേ രൂപത്തിലുണ്ടായിരിക്കും. ഭഗവാൻ കൃഷ്ണനും രാധയും മറ്റ് ഗോപികന്മാരും ഈ ഭൗമലോകത്തിൽ അല്ലെങ്കിൽ ഭൂലോകത്തിൽ അവർ അവതരിച്ചിട്ട് അവരിവിടെ ലീലകൾ ആറാടുമ്പോൾ ഗോലോകത്ത് ശൂന്യമാകില്ല. അവിടെയും ആരുണ്ട്? അവിടെയും ഭഗവാനും രാധാറാണിയും അതുപോലെ തന്നെ ഗോപികന്മാരും ഗോപന്മാരും മഞ്ജരിമാരും മുക്ഷസേനയും എല്ലാവരും അവിടെയും ഉണ്ടാകും. ഇതാണ് പ്രത്യേകത. അവർക്ക് സ്വയം പ്രഭ, അതായത് പ്രഭാ വിസ്തരണങ്ങളും അതുപോലെ തന്നെ പ്രകാശ വിസ്തരണങ്ങളും, ഈ രീതിയിലുള്ള വിസ്തരണങ്ങൾ അവർക്കും ചെയ്യാൻ പറ്റും. എന്തായി കഴിഞ്ഞാൽ നിത്യമുക്താത്മാക്കളായി കഴിഞ്ഞാൽ. ആ നിത്യമുക്താത്മാക്കളിൽ ഒരു പ്രത്യേക ഒരാളാണ് നമുക്ക് ഗരുഡൻ. ഗരുഡൻ നിത്യമുക്താത്മാവാണ്. ഗരുഡൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ്, ആരാണ് ഗരുഡൻ? ആ ഗരുഡനെ കുറച്ച് നോക്കാം. ഗരുഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ആരാണ് ഗരുഡൻ? കേട്ടോടാ, ഉറക്കെ പറയൂ. ഗരുഡൻ ആരാണ് നിങ്ങൾ? ഗരുഡൻ ഭഗവാന്റെ വാഹനമാണ്. പിന്നെന്താണ് പ്രത്യേകത? ഗരുഡൻ ഭഗവാന്റെ വാഹനമാണ്. പിന്നെ ഗരുഡന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഭഗവാൻ എന്ന്, ഇപ്പൊ ഗരുഡൻ എത്ര വലുതാണ്? ഈ സർവപ്രപഞ്ചങ്ങളും സൃഷ്ടിച്ചത് ആരാണ്? ഭഗവാനാണ്. എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിച്ച ഭഗവാനാണ്. ആ ഭഗവാനെ ചുമന്നുകൊണ്ട് വരുന്ന ഗരുഡൻ എത്ര വലുതായിരിക്കും? ഗരുഡനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്ന് താത്വികപരമായിട്ടും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടും ഗരുഡനെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. താത്വികമായിട്ടുള്ള സിദ്ധാന്തവും നമ്മൾ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള സിദ്ധാന്തങ്ങളും അറിഞ്ഞിരിക്കണം. കാര്യം പ്രത്യേകിച്ച് ഈ കലികാലത്തിൽ പലരും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും എടുത്തിട്ട് വൾഗറായിട്ട് ചിത്രീകരിച്ച് അല്പമെങ്കിലും വിശ്വാസമുള്ള ആളുകളെ വിശ്വാസം ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. ചില ആളുകൾ ചോദിക്കും, ഗണപതി ഇത്രയും വലിയ ഗണപതിയുടെ വാഹനം ഏതാണ്? എലി. എലിയുടെ പുറത്ത് എങ്ങനെയാണ് ഈ ആന ഇത്ര ഇറങ്ങി പോകുന്നത്? നമ്മൾ എന്ത് ചെയ്യും? അവിടെ വീഴും. രണ്ട്, ശിവൻ പുലിത്തോലാണ് ഉടുത്തിരിക്കുന്നത്. ആ പുലിത്തോൽ ഉടുത്തിരിക്കുന്ന ശിവൻ, അപ്പോഴും ശിവനി പുലിത്തോൽ ഉടുക്കണമെങ്കിൽ പുലി ആദ്യം എന്തായിരിക്കണം? ഉണ്ടായിരിക്കണം. എങ്കിലല്ലേ ശിവൻ എന്തായിരിക്കാൻ പറ്റുള്ളൂ? പുലിത്തോൽ ഉടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശിവന് ആദ്യം ഉണ്ടായത്, പുലി ആദ്യം ഉണ്ടായത്? തീർന്നു അല്ലേ. പിന്നെ സരസ്വതി ദേവി താമരം കഴിഞ്ഞ താമരങ്ങ് താന്നു പോവില്ലേ? ഇതൊക്കെ ശരിയാണ്. ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മിക്കവാറും നമ്മൾ എന്ത് ചെയ്യും? ഒന്നിൽ അവരുടെ ഗുഡ് ബൈ പറഞ്ഞിട്ട് നമ്മൾ പോകും. ഉള്ള വിശ്വാസമോടെ പോയിട്ട് അവർ പറഞ്ഞത് കേട്ടിട്ട് അങ്ങ് പോകും. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സാത്വിക വശങ്ങളും ധാരാളമുണ്ട്. പിന്നെന്തുകൊണ്ടാണ് ശിവനെ ലിംഗമച്ച് ആരാധിക്കാനുള്ള കാര്യം? ഈ രീതിയിൽ ധാരാളം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഗരുഡന്റെ താത്വികപരമായിട്ടുള്ള ശാസ്ത്ര രീതികൾ നമുക്ക് നോക്കാം. ഗരുഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വിഷ്ണുവിന്റെ വാഹനമാണെന്ന് മാത്രം അറിയാം. പക്ഷേ ഗരുഡന്റെ താത്വിക വശം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഗരുഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദം എന്നാണ് അർത്ഥം. എന്താണ് അർത്ഥം? ഗരുഡൻ എന്ന് വെച്ചാൽ വേദം. വേദത്തിനൊരു അന്തർധ്വനിയുണ്ട് അല്ലേ? വേദത്തിനൊരു അന്തർധ്വനിയുണ്ട്. വേദത്തിന് വേദ ആത്മാവുണ്ട്. കാര്യം ഭഗവത്ഗീത പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നുണ്ട്, വേദേശ സർവേ രഹമേവ വേദ്യോ, വേദങ്ങളിൽ കൂടി മുഴുവനും അറിയേണ്ടത് ആരെയാണ്? എന്നെയാണ്. അപ്പോൾ വേദത്തിന്റെ അന്തർധ്വനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് അതിനകത്ത് കിടക്കുന്നത്? ഭഗവാനാണ്. വേദത്തിന് അന്തർധ്വനി ഭഗവാനാണ്. വേദത്തിന്റെ ആത്മാവ് ആരാണ്? അതും ഭഗവാനാണ്. നാരായണനെന്ന് പറയാം, ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് പറയാം. അപ്പോൾ വേദങ്ങളെല്ലാം പ്രകീർത്തിക്കുന്നത് ആ അന്തർധ്വനിയായിട്ടുള്ള ഭഗവാനെയാണ്. നമുക്ക് ശരീരമുണ്ട്, ആത്മാവുണ്ട് അല്ലേ? ശരീരമുണ്ട്, ആത്മാവുണ്ട്. വേദമെന്ന് പറയുന്നത് ശരീരവും ആത്മാവെന്ന് പറയുന്നത് നാരായണനും. ആ രീതി ഈ ആത്മാവിനെ വഹിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? ആത്മാവിനെ വഹിച്ചു കൊണ്ടുപോകുന്നത് ശരീരം. അതുപോലെ വേദാത്മാവായിട്ടുള്ള നാരായണനെ വഹിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? വേദം. വേദാത്മാവായിട്ടുള്ള നാരായണനെ വഹിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? വേദം. ഏതുപോലെ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മാവിനെ ശരീരം വഹിച്ചു കൊണ്ടുപോകുന്നത് പോലെ വേദാത്മാവായിട്ടുള്ള ഭഗവാന്റെ, അല്ലെങ്കിൽ വേദത്തിന്റെ അന്തർധ്വനിയായിട്ടുള്ള വേദത്തിന്റെ അന്തർധ്വനിയായിട്ടുള്ള ശ്രീ നാരായണനെ വഹിച്ചു കൊണ്ടുപോകുന്നതാണ് ആര്? വേദം. അതിനാൽ ഗരുഡൻ ആരെ വഹിച്ചുകൊണ്ടുപോകുന്നു? നാരായണനെ. അതിനാൽ ഗരുഡന്റെ അർത്ഥം എന്താണ്? മറന്നുപോയി. ഗരുഡന്റെ അർത്ഥം എന്താണ്? വേദം. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരുഡനാണ്. ഗരുഡൻ ആരെ വഹിച്ചുകൊണ്ടുപോകുന്നു? നാരായണനെ വഹിച്ചുകൊണ്ടുപോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദശരീരിയായിട്ടുള്ള ഗരുഡൻ വേദത്തിൽ അന്തർധാനം ചെയ്തിരിക്കുന്ന നാരായണനെ എന്ത് ചെയ്തുകൊണ്ടുപോകുന്നു? വഹിച്ചുകൊണ്ട് പോകുന്നു. ഏതുപോലെ ശരീരം ആത്മാവിനെ വഹിച്ചുകൊണ്ട് പോകുന്നത് പോലെ വേദം വേദത്തിന്റെ അന്തർധ്വനിയായിട്ടുള്ള വേദാത്മാവിനെ വഹിച്ചുകൊണ്ട് പോകുന്നു. രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, സീതാദേവിയെ രാവണൻ ഇങ്ങനെ അപഹരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു പക്ഷി എന്ത് ചെയ്യും? രാവണനെ ആക്രമിക്കും. ഏത് പക്ഷിയാണത്? ജടായു. അപ്പോൾ രാവണൻ ജടായുവിന്റെ എന്ത് ചെയ്യും? ആ ചിറകൊക്കെ അരിഞ്ഞ് അത് ആ ജടായുവിനെ ധാരാളം മുറിവേൽപ്പിച്ചിട്ട് രാവണൻ പോകും. പിന്നെ സീതാദേവിയെ അന്വേഷിച്ചു വരുന്ന ശ്രീരാമചന്ദ്രൻ ഭഗവാൻ ജടായുവിനെ കാണുകയും, ശ്രീരാമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആത്മാനം മനുഷ്യം മന്യേ രാമം ദശരഥം ആത്മജമെന്നാണ്. അതായത് ശ്രീരാമചന്ദ്രനെ രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പരമ ദിവ്യത്വം പുരുഷനായിട്ടല്ല, ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സീതാദേവിയുടെ വിരഹ സമയത്ത് ശ്രീരാമചന്ദ്ര ഭഗവാൻ കാറ്റിൽ കൂടി എന്ത് ചെയ്യുന്നത്, സീതയെ സീതയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. അതാണ് പറയുന്നത് ആത്മാനം മനുഷ്യം മന്യേ രാമം ദശരഥ ആത്മജം. ഭഗവാൻ ശ്രീരാമൻ മനുഷ്യരൂപത്തിൽ മനുഷ്യഭാവത്തിലാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ജടായുവിനെ കണ്ടപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ ജടായുവിന്റെ അവസ്ഥ കണ്ട് അവസാനം ജടായുവിന് എന്ത് കൊടുത്തു, മോക്ഷം കൊടുത്തു. ഈ ജടായു വൈകുണ്ഠ ലോകത്തിൽ എത്തിയപ്പോൾ അവിടേക്ക് ഒരു ന്യൂസ് വന്നു, ഒരു വാർത്ത വന്നു. എന്താണ്, ഇപ്പോൾ രാമരാവണ യുദ്ധം നടക്കുകയാണ്. ആ രാമരാവണ യുദ്ധത്തിൽ രാവണന്റെ നാഗാസ്ത്രമേറ്റിട്ട് എല്ലാവരും എന്ത് ചെയ്തിരിക്കുന്നു, രാമന്റെ ഭാഗത്തുള്ള എല്ലാവരും ബോധരഹിതരായിട്ടിരിക്കുന്നു. അതിനാൽ ഉടനെ തന്നെ ഈ ജടായു ഗരുഡനോട് പറയും, ഉടനെ നീ ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യുക, ഈ നാഗാസ്ത്രത്തിന്റെ ആ വിഷമേറ്റ് കിടക്കുന്നവരെല്ലാവരെയും എന്ത് ചെയ്യുക, രക്ഷിക്കുക എന്ന് പറഞ്ഞു. കാര്യം നാഗാസ്ത്രം ചെയ്യുന്ന സമയത്ത് സർപ്പങ്ങളെ മുഴുവനും ആവാഹിച്ചിട്ട് അവിടെ എത്ര യോദ്ധാക്കൾ ഉണ്ടായിരുന്നോ ആ യോദ്ധാക്കളെ മുഴുവനും സർപ്പങ്ങൾ എന്ത് ചെയ്യും, ദംശിക്കും. ഇതാണ് ആ നാഗാസ്ത്രത്തിന്റെ പ്രത്യേകത. അല്ല, അവർ അസ്ത്രം ചെയ്ത് എല്ലാവരും കുത്തുകയല്ല, ആ നാഗാസ്ത്രം അയക്കുന്ന സമയത്ത് സർപ്പങ്ങളെ മുഴുവനും ആ യുദ്ധഭൂമിയിൽ ആവാഹിച്ചിട്ട് എവിടെന്തെങ്കിലുമൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, അവിടെ നിൽക്കുന്നവരെ എതിർപക്ഷത്തുള്ളവരെ എന്ത് ചെയ്യും, ദംശിക്കും. അപ്പോൾ നാഗാസ്ത്രത്തിന് പ്രതിരൂപമായിട്ട് അല്ലെ പ്രതിയോഗ്യമായിട്ട് അതിനെ എതിർക്കുന്നതിനാണ് ഗരുഡാസ്ത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാര്യം ആര് പറയും, ജടായു ആരോട് പറയും, ഗരുഡനോട് പറയും. അപ്പൊ ഗരുഡൻ പറയും, ഞാൻ പോകില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ ഭഗവാൻ എന്നെ എന്ത് ചെയ്യും, വഴക്ക് പറയും, നിനക്കറിഞ്ഞൂടെ ഞാൻ മനുഷ്യഭാവത്തിലാണ് ഇരിക്കുന്നത്, അപ്പോൾ നീ എന്തിനാ എന്റെ അടുത്ത് വരുന്നത്, ഞാനിപ്പോൾ മനുഷ്യഭാവത്തിലാണ് ഞാൻ അവതരിച്ചിരിക്കുന്നത്, അതിനാൽ ഞാനിപ്പോൾ ഈശ്വരഭാവം എന്തിനാണ് കാണിക്കാനല്ല വന്നത് എന്ന് പറഞ്ഞ് വഴക്ക് പറയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജടായു പറയും, അങ്ങനെ മനുഷ്യഭാവത്തിലാണെങ്കിൽ എനിക്ക് എങ്ങനെ മോക്ഷപ്രാപ്തി കിട്ടി, നീ അങ്ങനെ ചോദിച്ചാൽ മതി. ഒരുപക്ഷെ ശ്രീരാമചന്ദ്ര ഭഗവാൻ നിന്നോട് ചോദിക്കുകയാണ്, നീ ഞാനിപ്പോ മനുഷ്യഭാവത്തിലിരിക്കുമ്പോൾ നീ എന്തിനാ ഇനി വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നീ പറഞ്ഞാൽ മതി, അപ്പോൾ ജടായുവിന് മോക്ഷപ്പെടുത്തതാ. അപ്പോൾ അങ്ങ് എന്താണ്, മനുഷ്യഭാവമാണെങ്കിലും അങ്ങയുടെ ഈശ്വരികത അങ്ങ് പ്രകടിപ്പിക്കാറുണ്ട്, അതിനാൽ ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഗരുഡൻ എന്ത് ചെയ്യും, അത് കേട്ടിട്ട് ഉടനെ തന്നെ ഈ രാമരാവണ യുദ്ധം നടക്കുന്ന സ്ഥലത്തിലേക്ക്, ആ സ്ഥലത്തിലേക്ക് ബോധരഹിതമായി കിടക്കുന്ന ആ സ്ഥലത്തിലേക്ക് വരുന്ന സമയത്ത് ഈ സർപ്പങ്ങൾ എല്ലാത്തിനെയും ഇങ്ങനെ ദംശിച്ചുകൊണ്ടിരിക്കുന്ന സമയം എവിടെന്നും അറിയില്ല വലിയ ശക്തമായിട്ട് ഒരു കാറ്റിങ്ങനെ പ്രവഹിക്കുന്നു. ആ കാറ്റിന്റെ ധ്വനി ഈ സർപ്പങ്ങൾ മുഴുവനും കേൾക്കുമ്പോൾ ആ ധ്വനിയിൽ കേൾക്കുന്ന ശബ്ദം ഇതായിരുന്നു, ഓം സഹസ്രശീഷ പുരുഷ സഹസ്രാ സഹസ്രപാദ് സഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള ആ വേദവാക്യങ്ങളായിരുന്നു ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഗരുഡന്റെ ശബ്ദം മുഴുവനും എന്തായിരുന്നു, വേദങ്ങളാണ്. എപ്പോഴും വേദവാക്യങ്ങൾ വേദങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് ആ ഗരുഡന്റെ ശബ്ദം മുഴുവനും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഗജേന്ദ്ര മോക്ഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗജേന്ദ്ര മോക്ഷത്തിലും യസ്യ ബ്രഹ്മാദിദേവ ബ്രഹ്മാദിദേവ വേദലോക ചരാചര ഗജേന്ദ്രൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, വേദസ്വരൂപനായിട്ടുള്ള ഭഗവാനെ, ബ്രഹ്മാദിദേവന്മാരും മറ്റു ദേവന്മാരും വേദങ്ങളും പ്രകീർത്തിക്കുന്ന ആ ഭഗവാനെ എന്നെ വന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ വേദത്തിന് ഉപേക്ഷിച്ചിട്ടല്ല വന്നത്, വേദസ്വരൂപത്തോടുകൂടിയാണ് വന്നത്. വേദസ്വരൂപം ആരാണ്, ഗരുഡനോട് കൂടിയാണ് വന്നത്. ആ വരുന്ന സമയത്ത് ഗരുഡന്റെ വേഗത കുറവ്, ഭഗവാൻ എന്ത് ചെയ്തു, അതിനെക്കാട്ടി വേഗത്തിൽ വന്നു. അപ്പോൾ ഭഗവാൻ അവസാനം ഗരുഡനെ വലിച്ചുകൊണ്ടാണ് വരുന്നത്. കാര്യം ഗരുഡന്റെ വേഗത ഇല്ല, ഗരുഡന്റെ വേഗത കുറഞ്ഞു പോയി. നമ്മൾ ചിലപ്പോൾ ചില എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് സൈക്കിളിൽ, പണ്ട് സൈക്കിളിലൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് സ്പീഡ് ചവിട്ടി പോകും, കുറച്ച് കഴിയുമ്പോൾ സൈക്കിൾ പഞ്ചറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ താഴെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, സൈക്കിളിനെ വലിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഓടും അല്ലേ. അതുപോലെ എന്ത് ചെയ്തു, ഭഗവാൻ ഈ ഗരുഡനെ വലിച്ചുകൊണ്ട് വന്നു. അപ്പോൾ വേദങ്ങളിലെ മുഴുവനും പ്രകീർത്തിക്കുന്ന എന്ന് പറഞ്ഞപ്പോൾ, ഗജേന്ദ്രൻ പറഞ്ഞപ്പോൾ ഭഗവാൻ ഒറ്റയ്ക്കല്ല വന്ന, വേദത്തിന്റെ മൂർത്തിമഭാവമായിട്ടുള്ള ആരെയും കൂടെ കൊണ്ടുവന്നു, ഗരുഡനെയും കൂടെ കൂടെ കൊണ്ടുവന്നു. അപ്പോൾ ഗരുഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദമാണ്. അപ്പോൾ ശാസ്ത്രങ്ങൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗരുഡന്റെ ശബ്ദം, ഗരുഡൻ വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ മുഴുവനും വേദധ്വനികളാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത് ലോകത്തിൽ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം ചേതനമുള്ളതാണ്, അചേതനമല്ല. അവിടെ അചേതനമായിട്ട് ഒന്നുമില്ല. ധൂളികൾ പോലും നമുക്ക് ഇവിടെ ഭൗമയ ലോകത്ത് നോക്കിയാൽ ധൂളികളെല്ലാം അചേതനമാണ്, ജീവനില്ലാത്തതായിട്ട് കാണും. പക്ഷെ ഭഗവാന്റെ ലോകത്തിൽ എല്ലാം ചേതനമാണ്, എല്ലാം ജീവനുള്ളതാണ്. അപ്പോൾ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്തുതികൾ പോലും അവർക്ക് വ്യക്തിരൂപം ധരിക്കാൻ പറ്റുമെന്നാണ്. നമുക്കറിയാം നദികൾ, സരസ്വതി നദി എന്ന് പറയും, അതിനൊരു ദേവതയില്ലേ? ഗംഗാ നദി എന്ന് പറയും, അതിനൊരു ദേവതയില്ലേ? യമുന എന്ന് പറയുമ്പോൾ അതിനൊരു ദേവതയില്ലേ? വ്യക്തിരൂപത്തിൽ വരും. ഇതാണ് ആധ്യാത്മികത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ വേദത്തിന്റെ സ്വരൂപം ഒരു വ്യക്തിരൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അതാരാണ്? ഗരുഡനാണ്. അതിനാൽ ഇതാണ് ഗരുഡന്റെ താത്വികമായിട്ടുള്ള വശം. പൗരാണികപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുരാണപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഗരുഡന്റെ കഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മരീചിയുടെ പുത്രനാണ് കശ്യപ പ്രജാപതി. ആ കശ്യപ പ്രജാപതി ദക്ഷ പ്രജാപതിയുടെ 13 മക്കളുടെയും പെൺമക്കളെ വിവാഹം കഴിക്കും. അത് രണ്ടുപേരാണ് കദ്രുവും വിനീതയും. ഒരു ദിവസം കശ്യപ പ്രജാപതി അദ്ദേഹം തപസ്സിനായിട്ട് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ രണ്ട് പത്നിമാരും, കദ്രുവും വിനീതയും, കശ്യപ പ്രജാപതിയുടെ അരികിലേക്ക് ചെല്ലും. ചെല്ലുമ്പോൾ കശ്യപനി ചോദിക്കും, എന്താ നിങ്ങൾക്ക് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ, അങ്ങ് എന്തായാലും തപസ്സിന് പോവുകയല്ലേ, പക്ഷെ ഞങ്ങൾക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ കശ്യപ ഈ കദ്രു പറയും, എനിക്ക് സന്താനം, രണ്ടുപേരും പറയും, കദ്രുവും വിനീതയും പറയും, ഞങ്ങൾക്ക് സന്താന ഭാഗ്യം ലഭ്യമാകണം എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയുള്ള സന്താനങ്ങളാണ് വേണ്ടതെന്ന് കശ്യപ പ്രജാപതി ചോദിക്കുമ്പോൾ പറയും, കദ്രു പറയും, എനിക്ക് 1000 നാഗങ്ങൾ, നല്ല ബലമുള്ള വീര്യമുള്ള 1000 നാഗങ്ങളെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയും, അല്ലെങ്കിൽ സർപ്പങ്ങളെയാണ് വേണ്ടതെന്ന് പറയും. കശ്യപനെ അതിശയിച്ചു പോകും. കാര്യം പ്രത്യേക തരത്തിലൊരു രീതിയിലുള്ള വരം. അപ്പോൾ വിനീതയുടെ ചോദിക്കുമ്പോൾ എന്താണ് വേണ്ടതെന്ന് പറയുമ്പോൾ, കദ്രുവിന്റെ മക്കളെക്കാട്ടിയും വളരെയധികം ബലവത്തായിട്ടുള്ള, ശക്തരായിട്ടുള്ള 2 കുട്ടികളെ എനിക്ക് മതി എന്ന് പറയും. അങ്ങനെ കശ്യപ പ്രജാപതി കശ്യപൻ എന്ത് ചെയ്യും, അവരനുഗ്രഹിക്കും. അപ്പോൾ കദ്രു പ്രസവിക്കും, 1000 നാഗങ്ങളെ പ്രസവിക്കും, വിനീതയും പ്രസവിക്കും, 2 മുട്ടകളെ പ്രസവിക്കും. അപ്പോൾ 1000 നാഗങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും, വളരും. പക്ഷെ വിനീതയുടെ 2 കുട്ടികൾ എന്ത് ചെയ്യും, 2 ആ മുട്ടകൾ വിരിയുന്നില്ല. ഒരു ദിവസം വളരെയധികം സങ്കടം വിനീതയ്ക്ക് തോന്നും. അങ്ങനെ വിനീത ഒരു മുട്ട എന്ത് ചെയ്യും, പൊട്ടിക്കും. പൊട്ടിക്കുമ്പോൾ ഉടനെ തന്നെ ഉഗ്രപ്രഭയോടുകൂടി നല്ല തേജസ്വിയായിട്ടുള്ള ഒരു കുട്ടി എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന തേജസ്വിയായിട്ടുള്ള ആ പക്ഷി പറയും, ഒരു പക്ഷി രൂപത്തിലാണ് വരുന്ന പക്ഷി പറയും, മാതാവേ, എന്റെ പൂർണ്ണ വളർച്ച, എനിക്ക് പൂർണ്ണ വളർച്ച എത്താതെ തന്നെ എന്ത് ചെയ്തു മാതാവ്, എന്നെ എന്ത് ചെയ്തു, എന്നെ പൊട്ടിച്ച് പുറത്താക്കി. അതിനാൽ എന്റെ അർദ്ധഭാഗം മാത്രമേ ഞാൻ പൂർണ്ണ അവസ്ഥയിലെത്തിയുള്ളൂ, ബാക്കി എന്റെ അർദ്ധഭാഗം എന്ത് ചെയ്യില്ല, പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലെത്തിയില്ല. അപ്പോൾ എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയത് മാതാവ് ആയത് കാരണം മാതാവിന് മാതാവിന്റെ ജ്യേഷ്ഠത്തിയുടെ ദാസ്യഭാവം സ്വീകരിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അടിമയായിട്ട് തുടരേണ്ടതായിട്ട് വരും. ഏതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എന്റെ അനുജൻ വരുന്നത് വരെ മാതാവിന് എന്തായിട്ട് വേണ്ടി വരും, ദാസ്യഭാവം സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞ് ഒരു ശാപവും കൂടെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അരുണൻ എന്ത് ചെയ്യും, അതിൽ ആ കുഞ്ഞിന്റെ പേരാണ് അരുണൻ. അദ്ദേഹം സൂര്യദേവനെ തപസ്സനുഷ്ഠിച്ച് സൂര്യദേവന്റെ ദാസനായിട്ട് മാറും, അതാണ് അരുണൻ. അപ്പോൾ ഒരു ദിവസം, അപ്പോൾ മറ്റേ മുട്ട എന്ത് ചെയ്യുന്നില്ല, വിരിയുന്നില്ല. ഒരു ദിവസം കദ്രുവും വിനീതയും കൂടി നദിക്കരയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാലാഴി മദനം ചെയ്ത ഉച്ചസ്രവസ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കുതിര, വെള്ള കുതിര എന്തെയും അതുവഴി ഇങ്ങനെ പോകും. അപ്പോൾ ആ കുതിരയുടെ മനോഹാരിത നോക്കിയിട്ട് രണ്ടുപേരും സംസാരിക്കും. ആ രണ്ടുപേരും സംസാരിക്കുമ്പോൾ വിനീത പറയും, എത്ര സുന്ദരമായിട്ടുള്ള കുതിരയാണ്, നല്ല തൂവെള്ള കുതിര, അതിന് വേറെ ഒരു നിറം പോലുമില്ല, മുഴുവനും തൂവെള്ളയായിട്ടുള്ള കുതിര, എത്ര മനോഹരമാണ്, ഇത് പാലാഴി മദനം ചെയ്തപ്പോൾ കിട്ടിയ കുതിരയാണ് ഈ ഉച്ചസ്രവസ് എന്ന് പറയുന്ന കുതിര. ഇങ്ങനെ വന്നിരിക്കും. ഈ സമയത്ത് ഉടനെ കദ്രു വിചാരിക്കും, ഇവളെ തച്ചിക്കാം, ഒരു പന്തയം വയ്ക്കാം. അപ്പോൾ ആ കുതിര അങ്ങനെ പോയപ്പോൾ ഒരു വീണ്ടും കുതിരയെ കുറിച്ച് സംസാരിച്ചപ്പോൾ കദ്രു പറയും, ഇല്ല, അത് വെളുത്ത കുതിരയല്ല, അതിന് ചെറിയ ഒരു കറുത്ത ഒരു മറകുണ്ട്, അതിനൊരു അടയാളമുണ്ട്. അപ്പോൾ വിനീത പറയും, ഇല്ല, അത് തൂവള്ള, ഒരു സ്ഥലത്ത് പോലും അതിനെന്താ അല്ല, ഒരു കറുത്ത അടയാളമില്ല. അപ്പോൾ കദ്രു പറയും, ഇല്ല, ഉണ്ട്, ഉണ്ടെന്ന് പറയും. അപ്പോൾ കദ്രു പറയും, ശരി, അങ്ങനെ ഒരു അടയാളമില്ല എങ്കിൽ, വെറും തൂവള്ളയാണെങ്കിൽ ഞാൻ എന്റെ ദാസിയാകാം, എന്തെങ്കിലും ഒരു കറുത്ത അടയാളമുണ്ടെങ്കിൽ നീ എന്റെ ദാസിയാകുമോ എന്ന് ചോദിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യും, പന്തയം വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ഉച്ചസ്രവസിനെ കാണുമ്പോൾ നമുക്ക് നോക്കാമെന്ന് പറയും. കദ്രു തന്റെ പുത്രന്മാരുടെ അരികിൽ ചെന്നിട്ട് പറയും, ഞാനും നിങ്ങളുടെ ഇളയ അമ്മയുമായിട്ട് ഒരു പന്തായം വെച്ചിട്ടുണ്ട്. ആ പന്തായത്തിൽ ഞാൻ തോൽക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ അനുജത്തിയുടെ ദാസിയായിട്ട് ഭവിക്കും. ഞാൻ ജയിക്കുകയാണെങ്കിൽ അനുജത്തി എന്റെ ദാസിയായി ഭവിക്കും. പക്ഷെ നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. നിങ്ങൾക്കറിയാം ഉച്ചശ്രവസ് എന്ന് പറയുന്ന നല്ല വെളുത്ത കുതിരയാണ്, അതിന് യാതൊരു കറുത്ത അടയാളവും ഇല്ല. പക്ഷേ നിങ്ങൾ നാളെ ആ കുതിരയുടെ വാലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കടിച്ച് കിടക്കണം. അപ്പോൾ ഉടനെ നാഗങ്ങൾ പറയും, അമ്മേ ഈ പരിപാടിക്ക് ഞങ്ങളില്ല, ഇതെന്താണ്, ഇത് അധർമ്മമാണ്, ഈ അധർമ്മത്തിനെ പിന്തുടരാൻ എനിക്കിഷ്ടമില്ല എന്ന് പറയും. നിങ്ങൾ എന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ദാസിയായി മാറും. അപ്പോൾ അമ്മയുടെ വാക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പുത്രന്മാർ അനുസരിക്കേണ്ടതാണ്, ധർമ്മവിരുദ്ധമാണെങ്കിൽ പോലും അനുസരിക്കേണ്ടതാണ്. അപ്പോൾ നാഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് പറയും, ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഞങ്ങൾ അത് ഈ അധർമ്മത്തിന് കൂട്ടു നിൽക്കില്ല എന്ന് പറയും. അമ്മ ദാസി ആയാലും കുഴപ്പമില്ല, ഞങ്ങൾ ഒരിക്കലും ഈ അധർമ്മത്തിന് കൂട്ടു നിൽക്കില്ലെന്ന് പറയും. അങ്ങനെ നിങ്ങൾ എന്റെ വാക്ക് കേട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളെ ശപിക്കുന്നു. കുരുവംശത്തിലെ രാജാവായിട്ടുള്ള ഒരു ഉൽകൃഷ്ണനായിട്ട് ഒരു രാജാവ് വരും, ആ രാജാവിന്റെ പുത്രനായിട്ടുള്ള ജനമേജയം ചെയ്ത് ഒരു സർപ്പയാഗം നടത്തും, ആ സർപ്പയാഗത്തിൽ നിങ്ങൾ മുഴുവനും നശിച്ചു പോട്ടെ, നിങ്ങൾ എല്ലാവരും അഗ്നിക്ക് ഇരയാകട്ടെ എന്ന് പറഞ്ഞ് ശപിക്കും. ശാപം കേൾക്കുന്ന സമയത്ത് ഈ സർപ്പങ്ങൾ പറയും, അവർ പേടിച്ചിട്ട് പറയും ഞങ്ങൾ ചെയ്യാമെന്ന് പറയും. അങ്ങനെ കുറച്ച് നാഗങ്ങൾ സർപ്പങ്ങൾ ചെന്നിട്ട് ഈ ഉച്ചശ്രവസ് പോലും അറിയാതെ അതിന്റെ വാലിലധികം കടിച്ചു തൂങ്ങി കിടക്കും. പിറ്റേ ദിവസം ഉച്ചശ്രവസ് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ കടിച്ചു തൂങ്ങി കിടക്കുന്ന നാഗം കറുത്ത നാഗങ്ങളെ കണ്ടപ്പോൾ കദ്രു പറയും, ദിനേ നോക്കൂ, ആ ഉച്ചശ്രവസ് അതല്ല, വെളുപ്പല്ല, അതിന് കറുപ്പും കൂടി ഉണ്ട് എന്ന് പറയും. അങ്ങനെ എന്തെയും വിനീത കദ്രുവിന്റെ ദാസിയായി മാറും. അപ്പോൾ ദാസ്യ പണി എടുക്കേണ്ടതായിട്ട് വരും, കുട്ടികളെ നോക്കണം, കദ്രുവിന്റെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ എപ്പോഴും എന്താണ് ദാസ്യപ്പണി ചെയ്ത് വളരെ തളർന്നാണ് വിനീത കഴിയുന്നത്. ഒരു ദിവസം എന്നാണോ എന്റെ കുട്ടി പുറത്തു വരുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നും എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം നോക്കുമ്പോൾ ഈ സൂര്യപ്രഭയുടെ തേജസ് പോലെ ജ്വലിക്കുന്നത് കണ്ടു. ജ്വലിച്ച് ആ നിമിഷത്തിൽ തന്നെ അതിൽ നിന്ന് ഒരു പൊട്ടി ഒരു മനോഹരമായിട്ടുള്ള സ്വർണ്ണ നിറത്തിനുള്ള ഒരു പക്ഷി പുറത്തു വരും. പുറത്തു വന്നുടൻ തന്നെ തന്റെ മാതാവിനെ കാണുകയും മാതാവിനെ വണങ്ങുകയും ചെയ്യും. കുറച്ചു സമയം കൊണ്ട് തന്നെ ആ പക്ഷി വളർന്നു വലുതാകും. അങ്ങനെ വലുതാവുന്ന ആ പക്ഷിയാണ് ഗരുഡനായി മാറുന്നത്. അപ്പോൾ ഈ ഗരുഡൻ എന്ത് ചെയ്യും? ഗരുഡനും ഈ വിനീതയും കൂടി രണ്ടുപേരും കൂടെ ചേർന്ന് ഇപ്പോൾ ആർക്ക് ദാസ്യ പണി ചെയ്യാൻ? കദ്രുവിന് ചെയ്യുന്നത്. ഒരു ദിവസം കദ്രു പറയും, ഇപ്പോൾ ഗരുഡൻ അറിയില്ല തന്റെ മാതാവ് ദാസ്യയാണ്, കദ്രുവിന്റെ ദാസ്യാണെന്ന് അറിയില്ല. ഒരു ദിവസം കദ്രു വിനീതയുടെ അടുത്തിൽ വന്നിട്ട് പറയും, അല്ലയോ വിനീതയും നാളെ ഗരുഡനും കൂടി എന്റെ പുത്രന്മാരെ രമണദ്വീപിലേക്ക് കൊണ്ടുപോകണം, ആ രമണദ്വീപിൽ കൊണ്ടുപോകണം എന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് പറയുകയും, അപ്പോൾ ഗരുഡൻ പറയും ഞങ്ങൾ ചെയ്തോളാമെന്ന് പറയും. അങ്ങനെ അവിടെ കൊണ്ടുപോയി രമണദ്വീപിലേക്ക് കൊണ്ടുപോകും. രമണദ്വീപിൽ എത്തിച്ചേർന്നപ്പോൾ കദ്രു വീണ്ടും പറയും, എന്റെ പുത്രന്മാരെ അല്ലെങ്കിൽ ഗരുഡ നീ നിന്റെ തോളിലേറ്റിയിട്ട് ഇവിടെയുള്ള പല സ്ഥലങ്ങളിലും കൊണ്ട് ചെയ്യണം കാണിക്കണം, ഞാൻ നിന്റെ അമ്മയുടെ തോളിൽ കയറിയിട്ട് ഞാൻ ഇങ്ങനെ കറങ്ങും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു വാക്യം കേൾക്കുമ്പോൾ ഗരുഡൻ തന്റെ മാതാവിനോട് ചോദിച്ചു, എന്താ അമ്മേ മൂത്ത അമ്മ ഇങ്ങനെ പറയുന്നത്, വലിയമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണ്? അപ്പോൾ കദ്രു പറയും, സോറി വിനീത പറയും, വിനീത എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കും, ഞാൻ എന്താണ് അവരുടെ ദാസിയാണ്, ഇങ്ങനെ ഒരു വഞ്ചനയിൽ കൂടി എന്നെ ദാസിയാക്കിയതാണ് എന്നുള്ള കാര്യം എല്ലാം പറയും. അപ്പോൾ ഗരുഡൻ വളരെ സങ്കടമാകും. ഗരുഡൻ ചെന്നിട്ട് തന്റെ മൂത്ത അമ്മയോട് ചെന്നിട്ട് പറയും, എന്റെ അമ്മയുടെ ദാസ്യഭാവം ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. കദ്രു പറയും, നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ സ്വർഗ ലോകത്ത് ചെന്നിട്ട് എന്ത് ചെയ്യുക, അമൃതിനെ കൊണ്ടുവരിക എന്ന് പറയും. അമൃതിനെ കൊണ്ടു തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഞങ്ങൾ ദാസ്യ നിന്റെ അമ്മയുടെ ദാസ്യത്തിൽ നിന്നിട്ട് രക്ഷപ്പെട്ട സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് പറയും. അതുപ്രകാരം ഗരുഡൻ അമ്മയുടെ അരികിൽ വന്നിട്ട് അമ്മയിൽ നിന്നിട്ട് അനുഗ്രഹങ്ങൾ വാങ്ങിയിട്ട് ഗരുഡൻ എന്ത് ചെയ്യും, സ്വർഗ ലോകത്ത് പോയിട്ട് ഈ അമൃതം കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അമ്മയുടെ കാൽക്കൽ തൊട്ട് എഴുതു, അങ്ങനെ പറന്ന് പോവുകയാണ്. ആരെ കാണാൻ പോവുകയാണ്? ഇനി അടുത്ത പിതാവിന്റെയും അനുഗ്രഹം അയക്കണം. പിതാവിന്റെ അനുഗ്രഹം അയക്കാൻ പോകുന്ന സമയത്ത് ഗരുഡൻ വിശന്ന് വയ്യ. ആ പോകുന്ന സമയത്ത് കാണുന്ന രാക്ഷസന്മാരെയും നിഷാദന്മാരെയും എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങും? കൊത്തി വിഴുങ്ങാൻ തുടങ്ങും. അത്രയ്ക്ക് വിശപ്പ്, വളരെ വലുതായി. ഇപ്പം വിശപ്പ് സഹിക്കാൻ വയ്യാതെ എല്ലാ രാക്ഷസന്മാരെയും നിഷാദന്മാരെയും ഇങ്ങനെ കൊത്തി തിന്നാൻ തുടങ്ങി. അവസാനം കശ്യപന്റെ മുന്നിലെത്തും. കശ്യപന്റെ മുന്നിലെത്തിയിട്ട് പിതാവിനെ വണങ്ങും. അപ്പോൾ പിതാവ് തന്റെ പുത്രൻ നോക്കും, പറയും, പുത്രൻ നോക്കിയിട്ട് പറയും, നീ നിനക്ക് വളരെയധികം എന്താണ്, വളരെയധികം നിനക്ക് വിശപ്പ് വളരെയധികം കൂടുതലാണ് അല്ലെ, എനിക്കത് മനസ്സിലാക്കുന്നുണ്ട്. ഇതിന് ഈ തടാകത്തിനടുത്തായിട്ട് ഇതിന് എന്റെ ആശ്രമത്തിന് സമീപത്തൊരു വലിയൊരു തടാകമുണ്ട്. ആ തടാകത്തിനടുത്ത് വലിയ അതിബൃഹത്തായിട്ടുള്ള ഒരു ആമയും അതുപോലെ തന്നെ ഒരു ആനയും ഉണ്ട്. ഇവരുടെ പൂർവ്വജന്മത്തിൽ ഇവർ രണ്ടുപേരും മുനിമാരായിരുന്നു. വിഭാവസ്തു എന്ന് പറയുന്ന മുനി മൂത്ത മുനിയും അദ്ദേഹത്തിന്റെ ഇളയത് സുപ്രീതനുമായിരുന്നു. ഈ സുപ്രീതനും വിഭാവസ്തു തമ്മിൽ ഒരിക്കൽ വഴക്കുണ്ടായി. ഇളയവനായിട്ടുള്ള സുപ്രീതൻ തന്റെ ജ്യേഷ്ഠനോട് സ്വത്തിന്റെ തനിക്ക് വേണ്ടിയിട്ടുള്ള സ്വത്തിന്റെ വിഹിതം ചോദിച്ചു. അപ്പോൾ വിഭാവസ്തു വഴക്കുണ്ടാക്കി, കാര്യം നീ എന്ത് ചെയ്യുകയാണ്, നീ വിഭാവസ്തു എന്താണ് ഷെയർ ചെയ്ത് കൊടുക്കാൻ തയ്യാറായില്ല. സുപ്രീതന് ദേഷ്യമുണ്ടായി, വിഭാവസ്തുവിന് ദേഷ്യമായി. വിഭാവസ്തു ഉടനെ പറഞ്ഞു, നീ ഒരു ആനയായി പോട്ടെ, കാര്യം നീ വസ്തുവിനെ ശിഥിലം ചെയ്ത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനാൽ നീ എന്ത് ചെയ്യട്ടെ, നീ ഒരു ആനയായി മാറട്ടെ എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചു. ഉടനെ സുപ്രീതനും പറഞ്ഞു, തനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള വിഹിതം തരാതെ അതും കൈക്കലാക്കിയിരിക്കുന്ന അങ്ങ് ഒരു ആമയായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞു. രണ്ടുപേരെ അങ്ങോട്ട് മുനിമാര് രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ട് ശബിച്ച് ഒരാൾ ആമയുമായി മാറി, ഒരാൾ എന്തായി മാറി, ആനയുമായി മാറി. അങ്ങനെ അവർ ആ തടാകത്തിന്റെ സമീപത്തിരിക്കുന്നു. അപ്പോൾ കശ്യപൻ പറഞ്ഞു, നിങ്ങൾ നീ എന്നെ വളരെ വിശപ്പല്ലേ, അതിനാൽ നീ ആ രണ്ടുപേരെ എന്ത് ചെയ്യുക, ഭക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് ചാവ് മോശം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഗരുഡൻ അവിടേക്ക് ചെന്നപ്പോൾ കാണാം പടുകൂറ്റനായിട്ടുള്ള ഒരു ആനയും അതുപോലെ തന്നെ പടുകൂറ്റനായിട്ടുള്ള ഒരു ആമയും. ഗരുഡൻ ഒരു കയ്യിൽ ആരെ തൂക്കി, ആമയെ തൂക്കി, ഒരു കയ്യിൽ ആനയെ തൂക്കി. രണ്ടുപേരും തൂക്കിക്കൊണ്ടിങ്ങനെ പോകുമ്പോഴും രണ്ടുപേരും കൂടെ തമ്മിൽ എന്താണ് വഴക്കാണ്, മരിക്കാൻ പോവുകയാണ്, രണ്ടുപേരും കൊത്തിരി അപ്പോഴും എന്താണ് വഴക്കാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, ചിലവരെന്താ ഈ വസ്തു അങ്ങ് മരിക്കാറായി കിടക്കുകയാണ്, ആ സമയത്ത് പോലും എന്താണ് വസ്തു ഈ എന്താണ് ഷെയർ ചെയ്തതിനെ കുറിച്ച് എന്താണ് ഭയങ്കര അധികം വഴക്ക്. ഇവിടെയും രണ്ടുപേരും ഇപ്പം മരിക്കും. അതായത് ഗരുഡൻ കൊണ്ടുപോകുന്ന ഇവിടെ തിന്നാനുള്ള സൗകര്യം നോക്കിയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ രണ്ടുപേരും ഈ കഴിക്കാതിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടെയാണ്. അങ്ങനെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ചെല്ലുമ്പോൾ കൊണ്ടുവച്ചിട്ട് രണ്ടുപേരെ എന്ത് ചെയ്യും, സാപ്പാട് രണ്ടുപേരെ കഴിക്കും. ആഹാരം കഴിച്ചപ്പോ എന്താ ഇപ്പൊ ഏകദേശം തൃപ്തിയായി. കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ച ഒരു വലിയൊരു പടുകൂരൻ മരത്തിന്റെ മുകളിൽ ഈ ഗരുഡൻ ചെന്ന് ഇരിക്കുന്ന സമയത്ത് അവിടെ വാത്സല്യ മഹർഷികള് തല കീഴായിട്ടിരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗരുഡൻ ചെന്ന് ഇരിക്കുന്ന സമയത്ത് ആ ശക്തി കൊണ്ട് ഇത് വാത്സല്യ മഹർഷികൾ പെട്ടെന്ന് തെറിച്ച് താഴേക്ക് വന്ന് വീഴും. അപ്പോൾ ഗരുഡൻ വളരെയധികം ഇത് തോന്നുന്നു, ഷോ ഞാനിപ്പോ ഋഷിമാരെ എന്ത് ചെയ്തു, ഞാൻ ആ മുനിമാരെ ഞാൻ അപരാധം ചെയ്തല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഗരുഡൻ എന്ത് ചെയ്യും, വാത്സല്യ മഹർഷിമാരുടെ മാപ്പ് ചോദിക്കും, ക്ഷമ ചോദിക്കും. ഉടനെ വാത്സല്യ മഹർഷിമാർ പറയും, നീ ഞങ്ങളോട് ക്ഷമ ചോദിക്കണ്ട, ഞങ്ങൾ നിന്റെ വരവിനെയും കാത്ത് നിന്റെ ഈ അവതാരത്തിനെയും കാത്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരാളോട് വൈരാഗ്യമുണ്ട്, ആ വൈരാഗ്യം നീ എന്ത് ചെയ്യണം, തീർക്കണം. ആരോടാണ് വൈരാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഈ വാത്സല്യ മഹർഷികൾക്ക് വൈരാഗ്യം ആരോടാണ്, ഇന്ദ്രനോട് ദേഷ്യമാണ്. അപ്പോൾ ഗരുഡൻ പറയും, ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ദേഷ്യം ഭാവം ഉണ്ടാകാനുള്ള കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയും, ഒരിക്കൽ എന്റെ പിതാവായിട്ടുള്ള കശ്യപൻ ഒരു യാഗം നടത്തുന്ന സമയത്ത് ഈ ദേവന്മാർക്ക് തമതക കമ്പുകൾ കൊണ്ടുവരേണ്ട ആ ഡ്യൂട്ടിയാണ് കൊടുത്തത്. അപ്പോൾ ഈ വാത്സല്യ ഋഷികൾക്കും കിട്ടിയത് അതാണ്, ചമതക ഈ കമ്പുകൾ കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഈ ഇന്ദ്രനൊക്കെ വലിയ വലിയ ചമതക കമ്പുകൾ കൊണ്ടുവന്ന് യാഗത്തിന് കൊണ്ടുവന്നു. അപ്പോൾ ഈ വാത്സല്യ മഹർഷിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തള്ളവിരലിന്റെ അത്ര ആകൃതിയേ ഉള്ളൂ, നമ്മുടെ കാലിന്റെ തള്ളവിരലിന്റെ അത്ര പൊക്കമേ അവർക്കുള്ളൂ, വളരെ ചെറുതാണ്. അപ്പോൾ അവർ നാലഞ്ച് പേര് കൂടെ ചേർന്നിട്ട് ഒരു ചുള്ളിക്കമ്പ് ഇങ്ങനെ ചുമന്നുകൊണ്ട് വരുകയാണ്, നാലഞ്ച് പേര് ചേർന്നിട്ട്, കാര്യം അത്ര സൈസേ ഉള്ളൂ. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കുതിരയുടെ കുളമ്പടി കൊണ്ടിട്ടുള്ള ആ സ്ഥലത്തിൽ ഒരു കുറച്ച് വെള്ളം കിടക്കുകയായിരുന്നു. ഈ കുതിരയുടെ കുളമ്പടിയുടെ ആ മാർക്ക് ആ സ്ഥലത്ത് ഒരു വെള്ളം കിടക്കുകയായിരുന്നു. അപ്പൊ ഇവർ ഈ ചമതക കമ്പ് കൊണ്ടുവരുന്ന സമയത്ത് നാലഞ്ചു പേര് വളരെ പൊക്ക കുറവാണ്, അവർ വളരെയധികം വളരെ പ്രയാസപ്പെട്ടിങ്ങനെ ചുമന്ന് ചുമന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഈ കുതിരയുടെ കുളമ്പടി കിടക്കുന്ന ആ വെള്ളത്തിൽ രണ്ടു മൂന്ന് പേരങ്ങ് വീഴും. വീഴ്ന്നിട്ട് തന്നെ വെള്ളം കുടിക്കുന്നത് അങ്ങനെ ആക്കും. ഇത് ആര് കണ്ടിട്ട്, ഇന്ദ്രൻ കണ്ടിട്ട് പരിഹസിക്കും. ഈ പരിഹാസം കേൾക്കുമ്പോൾ വാത്സല്യ മഹർഷിമാർ, നീ ഒരു നീ ആണോ ദേവന്മാരുടെ അധിപൻ എന്ന് പറയുന്നത്? ഈ പരിഹാസം എന്ന് പറയുന്നത് മർത്യന്മാരിൽ പോലും എന്താണ് അത് പാപം ജനിക്കുന്നത്, മർത്യ രാജാക്കന്മാരിൽ പോലും അത് പാപം ജനിപ്പിക്കുന്നതാണ്. മാത്രമല്ല അത് നരകയാതനയും കൂടെ അനുഭവിക്കുന്നതാണ് മറ്റുള്ളവരെ പരിഹസിക്കുന്നത്. നിന്റെ ഈ പരിഹാസം ഞങ്ങളോട് മാത്രമല്ല, ഞങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിന്റെ മേലുമാണ് നീ പരിഹസിക്കുന്നത്. അതിനാൽ നീ ഇന്നു മുതൽ ഇന്ദ്രനുമല്ല, ദേവന്മാരുടെ അധിപനുമല്ല എന്ന് പറഞ്ഞ് ശപിക്കട്ടെ. നേരെ യാഗത്തിൽ പങ്കുകൊള്ളാതെ വാൽക്കല്ല മഹർഷികൾ പോകും. ഉടനെ ഇന്ദ്രൻ ചെന്ന് കശ്യപനോട് പറയും, എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു, രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ കശ്യപ പ്രജാപതി കശ്യപ മുനി എന്ത് ചെയ്യും, ഈ വാൽക്കല്ല മഹർഷികളെ വിളിച്ചിട്ട് പറയും, എന്തായാലും ഇങ്ങനെ പറ്റിപ്പോയി, നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് വാൽക്കല്ല മഹർഷി പറയും, ക്ഷമിക്കാം, പക്ഷെ എന്തായാലും ഒരു കുറച്ച് ഒരു ഇതിന്റെ ഫലം എന്ത് ചെയ്യണം, അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇവൻ അങ്ങയുടെ കുലത്തിൽ തന്നെ ഒരു പക്ഷിയുടെ ഭയം കൊണ്ട് അവൻ എന്ത് ചെയ്യും, വിറയ്ക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എന്താണ്, ഗരുഡൻ വന്നത് എവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, അമൃതം എടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് പോയത്. ഈ അമൃതം കൈക്കലാക്കുന്നതിലേക്ക് വേണ്ടി ഗരുഡൻ വരുന്നു എന്ന് വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഈ ദേവേന്ദ്രൻ വിറയ്ക്കാൻ തുടങ്ങി. ദേവേന്ദ്രൻ മനസ്സിലായി ഈ അമൃതം മിക്കവാറും ഈ ഗരുഡൻ കൊണ്ടുപോകും. ഉടനെ ദേവേന്ദ്രൻ ധാരാളം സേനകളൊക്കെ വ്യൂഹം ചെയ്തു. അതുപോലെ തന്നെ ഉത്കൃഷ്ട അരുണനെയും അതുപോലെ തന്നെ അഗ്നിദേവനെയും വായുദേവനെയും എല്ലാവരെയും ചുമതലപ്പെടുത്തി. എന്ത് രീതിയിൽ ഏത് രീതിയിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഗരുഡനെ പരാജയപ്പെടുത്തിയിട്ട് സ്വർഗ്ഗലോകത്ത് കയറ്റാതെ നിങ്ങൾ എന്ത് ചെയ്യണം, പറഞ്ഞുവിടണമെന്ന് പറഞ്ഞു. ഗരുഡൻ പറന്ന് നേരെ സ്വർഗ്ഗലോകത്തേക്ക് ചെന്നു. ഉടനെ തന്നെ ഇന്ദ്രന്റെ ഈ ആൾക്കാരെല്ലാവരും ഗരുഡനെ ആക്രമിക്കാൻ തുടങ്ങി. ഗരുഡൻ എല്ലാവരെയും അടിച്ചു ഓട്ടിച്ചു. ഒരു ചെറുകൊണ്ട് ഏറ്റ അടിയടിക്കുമ്പോൾ തന്നെ ആയിരക്കണക്കിന് ദേവന്മാര് ദൂരോട്ട് പാഞ്ഞുപോയി, പറന്നുപോയി. അടുത്തത് കൊണ്ട് ഇങ്ങനെ ആർക്കും ഗരുഡന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാതെ ഈ അമൃതത്തിനെ സൂക്ഷിക്കുന്നതിലേക്ക് വേണ്ടി ഉഗ്രവിഷമുള്ള മഹാശക്തരായിട്ടുള്ള നാഗങ്ങളെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവസാനം ആ നാഗങ്ങളെ അരികിലേക്ക് ചെല്ലുകയും ആ നാഗങ്ങളെയും കൊത്തിയെത്തിയും ഓട്ടിക്കും. ഗരുഡൻ ഓട്ടിച്ചിട്ട് ഈ അമൃതകുംഭം എടുക്കും. അമൃതകുംഭം എടുത്തിട്ട് എന്ത് ചെയ്യും, എടുത്തോണ്ട് ഇങ്ങനെ പോകാൻ പോകുന്ന സമയത്ത് ഇന്ദ്രൻ പുറകെ കൂടെ വന്നിട്ട് വജ്രായുധം കൊണ്ട് ആരെ പ്രഹരിക്കും, ഗരുഡനെ പ്രഹരിക്കും. അപ്പോൾ ഈ പ്രഹരം കേൾക്കുമ്പോൾ ഗരുഡൻ ഒന്ന് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കിയിട്ട് പറയും, ഇന്ദ്രനോട് പറയും, ഞാൻ ഇപ്പോൾ ഈ വജ്രായുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരായണ കവചം ജപിച്ച ദിതിജി മഹർഷിയുടെ അസ്ഥികൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിനാൽ ആ മഹർഷിയോടുള്ള ബഹുമാനം കാരണം നീ പ്രഹരിച്ചില്ലേ, ആ പ്രഹരിച്ചത് കൊണ്ട് ഞാൻ ഒരു തൂവലുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഊരിട്ട് തരാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യും, ഗരുഡൻ ഒരു തൂവൽ എന്ത് ചെയ്തു, അതിന് ബഹുമാനാർത്ഥം ഒരു തൂവൽ അങ്ങ് ഊരിട്ട് കൊടുക്കും. അപ്പോൾ ദേവന്ദ്രന് മനസ്സിലാവും ഇത് നിസ്സാരപ്പെട്ട ആളല്ല. ഉടൻ ദേവന്ദ്രൻ പറയും, അല്ലയോ അനുജ, ഈ അമൃതന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു, ഇനി അമൃത് കൊണ്ടുപോയി കൊടുത്തിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ എന്താണ് ഇത് സൂക്ഷിച്ച് ഇങ്ങനെ വയ്ക്കണം, പരമ്പരാഗതമായിട്ട് കിട്ടിയതല്ലേ, അതിനാൽ ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കണം. അപ്പൊ നീ കൊണ്ടുപോയി കൊടുത്തിട്ടൊന്നും ഇതിന് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറയും, എന്തായാലും ഇതിന് കാര്യമുണ്ടായാലും ഇല്ലെങ്കിലും എന്റെ അമ്മയുടെ ദാസ്യഭാവം ഇല്ലാതാക്കുന്നതിലേക്ക്, ദാസ്യ ആ രീതി ഇല്ലാതാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. കൊണ്ടുപോയി നേരെ കദ്രുവിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും. കൊടുക്കുന്ന സമയത്ത് നാഗങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി വരും അമൃത് കുടിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട്. അപ്പൊ കതിരു ചോദിക്കും, അപ്പോൾ കതിരു പറയും, ശരി, ഇന്ന് മുതൽ നിങ്ങളുടെ ദാസ്യത്തിൽ നിന്നിട്ട് ഞാൻ നിങ്ങളെ മോചിപ്പിച്ചിരിക്കും, നിങ്ങൾ സ്വതന്ത്രരായെന്ന് പറയും. അപ്പൊ ഈ നാഗങ്ങളെല്ലാവരും ഈ അമൃത് കുടിക്കുന്നതിലേക്ക് വേണ്ടി വരുമ്പോൾ കതിരു പറയും, ഇത് അമൃതാണ് കുടിക്കാൻ പോകുന്നത്, നിങ്ങൾ വൃത്തിയില്ലാതെ കുളിക്കാതെ നനയ്ക്കാതെ വന്നിട്ട് എത്തിയാൻ പറ്റിയില്ല, ഇത് കുടിക്കാൻ പറ്റിയില്ല, നിങ്ങൾ എല്ലാവരും ചെന്നിട്ട് നാഗന്മാരെ തന്റെ പുത്രന്മാരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ചെന്ന് കുളിച്ച് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, വന്നിട്ട് വന്ന് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ നാഗങ്ങളെല്ലാവരും കുളിക്കാൻ വേണ്ടിട്ട് പോയി. കദ്രുവും കുളിക്കാൻ വേണ്ടിട്ട് കാര്യം അമൃത് കുടിക്കുമ്പോൾ അതിനായ ശുദ്ധി രീതിയിൽ കുടിക്കണം. ഈ പോയ സമയത്ത് ആരോ ഈ ദേവേന്ദ്രൻ ഒളിച്ച് രൂപം മാറി വന്നിട്ട് എന്ത് ചെയ്യും, ഈ അമൃത് കൊടുത്തോണ്ട് ഒറ്റപ്പോക്കും. നാഗങ്ങളും കദ്രും എല്ലാം വന്ന് നോക്കുമ്പോഴത്തേക്ക് കാണാം അമൃതിനെ കാണാനില്ല. പക്ഷെ ഈ അമൃത് വച്ചിരിക്കുന്നത് പുച്ഛപ്പുല്ല് ദർഭപ്പുല്ലിന്റെ പുറത്താണ്. അത് കാരണം ആ ദർഭപ്പുല്ലിന് എന്ത് ചെയ്തു, മഹിമയേറി. അതുകൊണ്ടാണ് ദർഭപ്പുല്ലിനെ നമ്മൾ ഇന്നും ഹോമങ്ങളിലും യജ്ഞങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ദർഭപ്പുല്ലിനെ ഉപയോഗിക്കുന്നത്. അമൃത് വെച്ചുകൊണ്ടാണ് അങ്ങനെ മാറിയത്. അപ്പൊ കദ്രുവും തന്റെ സന്താനങ്ങളും വന്നു നോക്കിയപ്പോൾ അമൃത് എന്ത് ചെയ്തു, അപഹരിച്ചിട്ട് പോയി. ഉടനെ കദ്രു എന്ത് ചെയ്യും, തന്റെ ജ്ഞാനദൃഷ്ടിയിൽ ഇതിനെ നോക്കുന്ന സമയത്ത് ദേവേന്ദ്രനാണ് എന്ത് ചെയ്തത്, ഈ അമൃത് മോഷ്ടിച്ചുകൊണ്ട് പോയതായിട്ട് കാണും. ഉടനെ ദേവേന്ദ്രൻ അപ്പോൾ കദ്രു പറയും, ഞാൻ എന്റെ അനുജത്തിയെ എന്താണ് പറ്റിച്ച് എന്ത് ചെയ്തു, പറ്റിച്ച് അവളെ ദാസിയാക്കി ഇപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? എന്നെ പറ്റിച്ച് അമൃതം എടുത്തുകൊണ്ടുപോയി. അപ്പോൾ ഈ ദാസ്യഭാവത്തിൽ നിന്നൊക്കെ മോചനം കിട്ടിയപ്പോൾ വിനിതയും ഗരുഡനും വളരെ സന്തോഷമായി. ഗരുഡൻ ഇങ്ങനെ ആ സന്തോഷത്തിൽ ഇങ്ങനെ പറന്നു പോകുന്ന സമയത്ത് വഴി വച്ചിട്ട് വളരെയധികം മനോഹര ഇടിമിന്നലിന്റെ പ്രഭയോടുകൂടി ഒരു തേജസ്വിയായിട്ട് ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി പീതാംബരധാരിയായിട്ട് വനമാല ചൂടി വൈജയന്തി മാലയും അണിഞ്ഞ് മകരകുണ്ടലങ്ങളോടുകൂടി തേജസ്വിയായിട്ടുള്ള ഭഗവാനെ ആര് ദർശിക്കും? ഗരുഡൻ ദർശിക്കും. ഗരുഡൻ ഭഗവാന്റെ ആ സുന്ദര രൂപം കാണുമ്പോൾ വളരെ ആഹ്ലാദ ചിത്രനായിട്ട് മാറുകയും അന്തമിട്ട് ആ ഭഗവാന്റെ ആ സൗന്ദര്യത്തിന് ഇങ്ങനെ ആസ്വദിക്കുന്ന സമയത്ത് ഗരുഡൻ അറിയാതെ ചോദിക്കും, അങ്ങ് ആരാണെന്ന് ചോദിക്കും. ഉടനെ ഗരുഡൻ ഭഗവാനോട് അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ കുറച്ച് തിരിഞ്ഞ് പറകിലോട്ട് നോക്കും, ആരോടാണ് ചോദിച്ചത്? കാര്യം ഇത്രയും നാള് എന്നെ ചുമന്നുകൊണ്ട് നടന്ന ഗരുഡൻ ഇപ്പൊ എന്ത് ചെയ്യും? എന്നെ മറന്നുപോയി. അപ്പോൾ ഭഗവാൻ പറയും, നിന്റെ നിസ്വാർത്ഥമായിട്ടുള്ള ആ പ്രവർത്തനത്തിന്, കാര്യം നീ ഈ അമൃതം എടുക്കുന്നതിലേക്ക് വേണ്ടിട്ട് നിനക്ക് വേണ്ടിയിട്ടല്ല ചെയ്തത്, നീ നിസ്വാർത്ഥമായിട്ടാണ് നിന്റെ അമ്മയുടെ ദാസ്യഭാവത്തിന് ദാസ്യത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. അങ്ങനെ നിസ്വാർത്ഥമായ ആ നിന്റെ പ്രവൃത്തിയിൽ ഞാൻ വളരെയധികം സംപ്രീതനായി. ഞാൻ നിനക്കൊരു അനുഗ്രഹം തരാൻ പോവുകയാണ്. ഉടനെ ഗരുഡൻ പറയും, ഞാനും അങ്ങേക്കൊരു അനുഗ്രഹം തരാം എന്ന് പറയും. അങ്ങനെ ആ അനുഗ്രഹത്തിൽ ഭഗവാൻ പറയും, നീ നിന്റെ മേലിൽ ഞാൻ എപ്പോഴും എന്ത് ചെയ്യും? ഇരിക്കും. നിന്റെ പുറത്ത് ഞാൻ എപ്പോഴും ഇരിക്കും. അപ്പോൾ ഗരുഡൻ പറയും, ഞാൻ എപ്പോഴും അങ്ങയുടെ മുകളിൽ ഞാനും ഇരിക്കുമെന്ന് പറയും. അതെങ്ങനെയാവും? അപ്പോൾ ഭഗവാൻ ഗരുഡന്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഭഗവാന്റെ ധ്വജം കൊടിയിൽ ആരിരിക്കും? ഗരുഡനും ഇരിക്കും. അങ്ങനെ ഗരുഡൻ മുകളിലും ഭഗവാനും ഗരുഡന്റെ മുകളിലാണ്. പക്ഷെ ഗരുഡൻ പറഞ്ഞു, ഞാനും മുകളിൽ ഇരിക്കും എന്ന് പറഞ്ഞാൽ കാരണം ഭഗവാന്റെ കൊടിയിൽ എപ്പോഴും ഗരുഡനും ഇരിക്കും. അങ്ങനെ വീണ്ടും ഭഗവാന്റെ വാഹനമായിട്ട് ആര്? ഗരുഡൻ തിരും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇതിനു മുമ്പേ ഭഗവാൻ ആരെയായിരിക്കും വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ലീലകൾ ഇങ്ങനെ നിത്യമായിട്ട് നടക്കും. കാര്യം ഭഗവാന്റെ ധാമത്തിൽ എപ്പോഴും നിത്യസ്വരൂപനായിട്ടാണ് ആര് നിൽക്കുന്നത്? ഗരുഡൻ. ഏത് രീതിയിൽ? വേദ സ്വരൂപത്തിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഈ ഭൂമിയിലും അല്ലെങ്കിൽ മറ്റു ലോകങ്ങളിലും ഭഗവാൻ അവതരിക്കാതെ ചിലപ്പോൾ ഭഗവാന്റെ തന്നെ വിശിഷ്ടരായിട്ടുള്ള ഭഗവാന്റെ ദാസന്മാരെ ഭഗവാൻ വിടും. അങ്ങനെ ദാസന്മാരെ വിട്ടിട്ട് ഭഗവാന്റെ പ്രഭാവം ജനങ്ങൾക്ക് എന്ത് ചെയ്യും? മനസ്സിലാക്കി കൊടുക്കും. ഇതിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭഗവാന് ഈ ദാസന്മാർക്ക് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ എന്തുമാത്രം ശക്തി ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി കൊടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടും, ഭഗവാന് ഇതുപോലെ ഒരു ധാമം ഉണ്ടെന്ന് മനസ്സിലായി കൊടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടും ബദ്ധരായ ജീവാത്മാക്കൾ എന്ത് ചെയ്യുക? നിത്യമുക്ത ആത്മാക്കളാക്കി മാറ്റുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഇനിയും ധാരാളമുണ്ട്. അപ്പൊ ഈ രീതിയിലാണ്. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ബദ്ധാത്മാവ്, മുക്താത്മാവ്, നിത്യമുക്താത്മാവ്. ബദ്ധാത്മാക്കൾ എന്ത് ചെയ്യണം? മുക്താത്മാവായി മാറുന്നതിലേക്ക് വേണ്ടിയിട്ട് എളുപ്പ രീതി എന്ത് ചെയ്യണം? നമ്മൾ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുമ്പോഴാണ് മുക്താത്മാവായി മാറുന്നത്. ആ ഭക്തി വളരെയധികം ഭഗവാനിൽ ഉറച്ചു കഴിയുമ്പോൾ നമ്മൾ നിത്യ മുക്താത്മാക്കളായി മാറും. ആ നിത്യ മുക്താത്മാക്കളിൽ ഒരാളാണ് ആര്? ഗരുഡൻ എന്ന് പറഞ്ഞത്. ഗരുഡന്റെ ചരിത്രത്തിൽ എന്താണ് താത്വികപരമായി നോക്കിക്കഴിഞ്ഞാൽ ഗരുഡൻ എന്ന് പറയുന്നത് ആരാണ്? വേദമാണ്. ആ വേദത്തിന്റെ സ്വരൂപമായ ആരാണ്? നാരായണനാണ്. ആ നാരായണനെ വേദം എന്ത് ചെയ്യും? അതായത് ആത്മാവ് ശരീരം ആത്മാവിനെ വഹിച്ചുകൊണ്ട് പോകുന്നതിലെ വേദം വേദസ്വരൂപവനായിട്ടുള്ള ഭഗവാനെ വഹിച്ചുകൊണ്ട് പോകുന്നതാണ് ഗരുഡനും നാരായണനും തമ്മിലുള്ള ആ ഒരു രീതി. താത്വികപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പൗരാണികപരമായിട്ടും ആ രീതിയിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചത്. ഹരേ കൃഷ്ണ.